സുപ്രഭാതം. ലോകം മുഴുവൻ കാണിക്കെ വിചാരണ നടത്തിയതിനു ശേഷം ഒരാളെ തൂക്കിക്കൊന്ന ദിനമാണിന്ന് May 31. കേസുവാദം നേരിട്ട് വന്ന് കണ്ട് റിപ്പോർട്ട് ചെയ്യാനായി ന്യൂയോർക്ക് ടൈംസ് അയച്ച ലേഖിക ഹന്ന അരാൻഡറ്റിൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ മനുഷ്യനാണ് തൂക്കുമരത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിലേക്ക് നയിച്ച പശ്ചാത്തലം കഴിവതും ചുരുക്കി പറയാൻ ശ്രമിക്കാം. പക്ഷെ അതിന് ആദ്യം അർജന്റീനയ്ക്ക് വണ്ടി കയറണം. ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസുകാരൻ പീറ്റർ മാൽക്കിന് സ്പാനിഷ് ഭാഷയിൽ ആകപ്പാടെ 3 വാക്കുകളെ അറിയാമായിരുന്നു. ഉൻ മൊമെന്റീനോ സിഞ്ഞോർ, അതായത് ഒരു നിമിഷം ചേട്ട. അത് മുഴുവൻ പീറ്റർ അന്ന് പ്രയോഗിച്ചു. 1960 ഒരു May 1 വൈകുന്നേരം അർജന്റീനയിലെ സാൻ ഫെർണാണ്ടോയിലെ മെഴ്സീഡസ് ബെൻസ് ഫാക്ടറിയിലെ പണി കഴിഞ്ഞ് ബസ്സിൽ വന്നിറങ്ങിയ തൻ്റെ വീട്ടിലേക്ക് വയലരികിലൂടെ നടന്നു പോകുന്ന മധ്യവയസ്കൻ റിക്കാർഡോയോടാണ് പീറ്റർ ഈ പദങ്ങൾ പറഞ്ഞത്. റിക്കാർഡോ ഒന്ന് പതറിയിട്ട് നിന്നപ്പോൾ അടുത്ത നിമിഷത്തിൽ മറ്റ് 3 രഹസ്യ പോലീസുകാർ വണ്ടിയിലെത്തി ഒരു മൽപ്പിടുത്തം കഴിഞ്ഞ് റിക്കാർഡോയെ കുച്ചിക്കെട്ടി ബാക്ക് സീറ്റിൻ്റെ നിലത്ത് പുതപ്പിട്ട് മൂടിയിട്ട് വണ്ടി വേഗം സ്ഥലം വിട്ടു. പിന്നെ കുറേ ദിവസത്തേക്ക് മൊസാദിൻ്റെ പ്രവർത്തകർ നേരത്തെ വന്ന് വാടകയ്ക്കെടുത്ത വീട്ടിൽ ഈ 55-കാരനെ മയക്കുമരുന്ന് കൊടുത്ത് മുറിയിൽ പൂട്ടിയിട്ട് പരിപാലിച്ചു ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കായി. 9 പൊക്കമായപ്പോൾ ഇസ്രായേലി സർക്കാർ ഉദ്യോഗസ്ഥർ ഒരാഴ്ച മുന്നേ മേ വിപ്ലവത്തിൻ്റെ 150 വാർഷികത്തിന് പങ്കുചേരാൻ വന്ന വിമാനത്തിൽ അവരോടൊപ്പം ഇസ്രായേലിലേക്ക് പറന്നു. പിറ്റേന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെൻ ഗുറിയോൺ ലോകത്തിനെ അറിയിച്ചു, 16 വർഷമായി അർജന്റീനയിൽ റിക്കാർഡോ ക്ലെമന്റ് എന്ന അപരനാമത്തിൽ ജീവിച്ച ഗെസ്റ്റാപ്പോയുടെ സെക്ഷൻ 4B4 നേതാവ് ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അഡോൾഫ് റൈക്ക്മാൻ. പണ്ട് ബ്യൂണസ് എയറസിലേക്ക് കുടിയേറിയ കണ്ണു കാണാൻ വയ്യാത്ത ഒരു ജർമ്മൻ യഹൂദൻ ലോതർ ഹെർമൻ അങ്ങേരാണ് ഐക്മാനെ കണ്ടുപിടിക്കുന്നത്. കാരണം അയാളുടെ മകള് സിൽവിയ അഡോൾഫ് ഐക്മാൻ്റെ മകനുമായി അടുപ്പത്തിലായിരുന്നു. ലോതർ എങ്ങനെയൊക്കെയോ മകളിൽ നിന്നും കാര്യങ്ങൾ ഗണിച്ചെടുത്തതിന് ശേഷം ജർമ്മനിയിൽ തൻ്റെ ഹെസ് സംസ്ഥാനത്തിൻ്റെ പ്രോസിക്യൂട്ടർ ജനറൽ ഫ്രിറ്റ്സ് ബൗറിനെ വിവരം അറിയിച്ചു. തങ്ങളുടെ പൂർവികർ കാട്ടിക്കൂട്ടിയ ലജ്ജാവഹമായ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടുവരാൻ ജർമ്മൻ അധികാരികൾ മടിച്ചേക്കും എന്ന് ഭയന്ന് ആ ജർമ്മൻ ഉദ്യോഗസ്ഥൻ ഈ വിവരം രഹസ്യമായി മൊസാദിനെ അറിയിച്ചു. കാരണം അവിടുത്തെ സ്ഥിതി മറിച്ചായിരുന്നു. ഇസ്രായേലി സർക്കാരിലുണ്ടായിരുന്ന പലരുടെയും കുടുംബത്തെ ഉന്മൂലനം ചെയ്ത നാസിക്കാരെ ഇവർ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് അമേരിക്കയെയും ജർമ്മനിയെയും ഒരു വിഷമസന്ധിയിലെത്തിച്ചു. അവർ ഈ ഐക്മാൻ്റെ പഴയ നാസി സുഹൃത്തുക്കളെ റഷ്യക്കെതിരെ നടന്നുകൊണ്ടിരുന്ന കോൾഡ് വാറിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഈ കേസ് വിചാരണയുടെ ഇടയിൽ എങ്ങാനും ഐക്യമാൻ ഈ രഹസ്യം അഥവാ പുറത്തുവിട്ടാൽ ജർമ്മനിക്കും അമേരിക്കയ്ക്കും അയ്യടാന്നാവും. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഐക്യമാന് വേണ്ടി വാദിക്കാൻ ഒറ്റ ഇസ്രായേലി വക്കീലിനും കിട്ടിയില്ല. അതിനാൽ ഇസ്രായേലി നിയമം വ്യത്യസ്തപ്പെടുത്തി. പുറം രാജ്യത്തിൽ നിന്നും കൊലക്കുറ്റത്തിന് മാത്രം വക്കീലിനെ കൊണ്ടുവരാമെന്നാക്കി. അങ്ങനെയാണ് 2nd World War ജർമ്മൻ മേജർ ആയിരുന്ന, ഒരിക്കലും നാസി ചായ്വില്ലായിരുന്ന വക്കീൽ റോബർട്ട് സെർവാറ്റസിനെ കൊണ്ടുവരുന്നത്. അനുസരണയുള്ള ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ താൻ മേലധികാരികളുടെ ആജ്ഞകൾ നടപ്പാക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അഡോൾഫ് തൻ്റെ നടപടികളെ ന്യായീകരിച്ചു. സാക്ഷികൾ പഴയ രേഖകൾ ഒക്കെ ഉപയോഗിച്ച് 9 നീണ്ട മാസങ്ങൾ കൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ച് പ്രതി അപരാധിയാണെന്ന് തെളിയിച്ചു. ഒടുവിൽ കോടതി വിധിച്ചു. 60 ലക്ഷം യഹൂദരെ ബസ്സിലും തീവണ്ടികളിലുമൊക്കെ ആയി വളരെ പണിപ്പെട്ട് ശ്രദ്ധാപൂർവം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നിലും എത്തിച്ചു കൊടുത്ത പാതകത്തിന് അഡോൾഫ് ഐക്മാന് തൂക്ക് കയറി. നമ്മൾ ആരംഭത്തിൽ പരാമർശിച്ച ന്യൂയോർക്ക് പത്രക്കാരി പ്രതിക്കൂട്ടിൽ പ്രതീക്ഷിച്ചത് കലിഗുള, ജംഗീഷ് ഖാൻ അവരെയൊക്കെ പോലെ പ്രത്യക്ഷത്തിൽ തന്നെ ക്രൂരത തുളുമ്പുന്ന ഒരു മനുഷ്യനെയാണ്. സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെ ഒരു സാധാരണ മനുഷ്യനെ കണ്ടപ്പോൾ നിരാശപ്പെടേണ്ടി വന്നു. അങ്ങനെയാണ് ഹന്ന ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുതിയ പദപ്രയോഗം ഉണ്ടാക്കുന്നത്, ദ ബനാലിറ്റി ഓഫ് ഈവിൾ. ഐക്മാൻ കാട്ടിയ അവിശ്വസനീയമായ ക്രൂരത യഹൂദർക്കെതിരെ മാത്രമല്ല, മുഴുവൻ മനുഷ്യവർഗത്തോടായിട്ട് വേണം കാണാൻ. യഹൂദവിരോധികൾ എന്നുള്ള ഇടുങ്ങിയ ലേബൽ കൊടുത്ത് ഇതിനെ തൃണവൽകരിച്ചുകൂടാ എന്ന് ഹന്ന ന്യൂയോർക്ക് ടൈംസിൽ എഴുതി. കാരണവും പറഞ്ഞു. നാളെ ജനിക്കാൻ പോകുന്ന ഏകാധിപതി ക്രിസ്തീയരോട് അല്ലെങ്കിൽ മുസ്ലിമുകളോടായിരിക്കും ഈ കാട്ടായം ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലി ജനതയ്ക്ക് ഈ യഹൂദ പെണ്ണ് പറഞ്ഞത് ഒട്ടും സുഖിച്ചില്ല. ഹന്ന പറഞ്ഞ വാദത്തിന് ഒരു കേരള സമാന്തരം പറഞ്ഞിട്ട് നിർത്താം. ചില ചിന്തകരുടെ കാഴ്ചപ്പാടിൽ നാരായണഗുരു ലോകം മുഴുവനുള്ള പതിതർക്കാണ് സമരം ചെയ്തത്, കേവലം ഒരു കൂട്ടർക്ക് മാത്രമല്ല. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഗുരുദേവൻ്റെ സമുദായക്കാർക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല, അതുകൊണ്ട് തന്നെ യഹൂദർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ആരും തല്ലാൻ തുനിയല്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഉപരാക്കാരൻ.